Praise the Lord.
Who saw the prophet?
Acts.
Chapter 2. Acts chapter 2. Verse 25 and 26. അപ്പോസ്തല പ്രവർത്തനം രണ്ടാം അധ്യായം 25-26 വാക്യങ്ങൾ.
ഞാൻ കർത്താവിന് എപ്പോഴും എന്റെ മുന്നിൽ തന്നിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ ഒരുങ്ങിപ്പോകെ, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും.
ആ അവിടെ സങ്കീർത്തനത്തിൽ നിന്ന് ഉള്ള ഒരു കോട്ടിങ്ങാണത്. യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഭാഗമാണ്. ഐ ഹാവ് സെറ്റ് ദ ലോർഡ് ബിഫോർ മൈ ഐസ്. ഞാൻ കർത്താവിനെ എന്റെ കൺമുമ്പിൽ എപ്പോഴും കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ എന്റെ കണ്ണിന്റെ മുൻപിൽ എപ്പോഴും കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. വാട്ട് ഈസ് ദി സീക്രട്ട് ഓഫ് ജോയ്? സന്തോഷത്തിന്റെ രഹസ്യം കേട്ടുണ്ടോ? ഈ സന്തോഷത്തിന്റെ രഹസ്യം എന്നൊക്കെ, ദ സീക്രട്ട് ഓഫ് ജോയ്, ഇതാണ് സന്തോഷത്തിന്റെ രഹസ്യം. യേശുവിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്തായിരുന്നു? എപ്പോഴും പിതാവിനെ കൺമുമ്പിൽ കണ്ടു. നമ്മൾ വിചാരിക്കുന്ന സന്തോഷം വർദ്ധിക്കണമെങ്കിൽ സാഹചര്യങ്ങൾ മാറണമെന്നാണ്. നോ, ദാറ്റ് ഇസ് എ ഡിസെപ്ഷൻ. എന്റെ പ്രശ്നങ്ങൾ മാറിയാൽ സന്തോഷം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു സാഡ് ന്യൂസ് ആണ്. സോറി, പ്രശ്നങ്ങൾ മാറിയാൽ സന്തോഷം ഉണ്ടാകത്തില്ല. കാരണം ഏറ്റവും സന്തോഷവാനായ ആൾ യേശുവായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത ആളും യേശുവായിരുന്നു. അപ്പൊ സന്തോഷത്തിന്റെ രഹസ്യം നമ്മുടെ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതല്ല. പ്രശ്നങ്ങളൊക്കെ മാറി പറഞ്ഞൊക്കെ ഇരിക്കുമെന്ന്, ഇന്നത്തെ പ്രശ്നം നാളെ മാറും, നാളെ ഇപ്പൊ വേറൊരു പ്രശ്നം വന്നിരിക്കും. ഇതൊക്കെ ഉള്ളതാണ് ഈ ലോക ജീവിതത്തില്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ദൈവം നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല. ആർക്കും ഓഫർ ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഇത് വീണുപോയ ലോകമാണ്. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോ മുതല് ഇനി നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും പ്രശ്നം ഉണ്ടാവും. കാരണം എന്തറിയോ? കാരണം നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ ജീവിതം ഇരിക്കുന്നത്, ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്, ഒരു സമൂഹമുണ്ട്. നമ്മൾ എത്രമാത്രം ശ്രമിച്ചാൽ പോലും പ്രശ്നങ്ങൾ മാറത്തില്ല, കാരണം നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, വീണുപോയ ലോകത്തിലാണ് ജീവിക്കുന്നത്, 100,000 സ്വഭാവങ്ങളുള്ള മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ന് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മൊത്തം മാറണം. അതൊക്കെ മാറിയാൽ എന്റെ ജീവിതം സന്തോഷകരമാകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ സ്വരങ്ങളെ അതൊരു വഞ്ചനയാ. ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷേ യേശുവിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഐ ഹാവ് സെറ്റ് ദ ലോർഡ് ബിഫോർ മൈ ഐസ് കണ്ടിന്യൂലി. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. അതിന്റെ കാരണം എന്താ? ഈ കർത്താവിനെ കൺമുമ്പിൽ കാണുമ്പോൾ, അവനെ വലത്തുഭാഗത്ത് കാണുമ്പോൾ, സ്വരങ്ങളെ കർത്താവിനെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചു. ഒരാഴ്ച മുഴുവൻ ഭാരപ്പെട്ട് വിഷമിച്ചിരുന്ന ഒരാളാണ്. ഒരാഴ്ച മുഴുവൻ ഉറക്കമില്ലാതെ ഇങ്ങനെ ചിന്തിച്ച് പല പ്രശ്നങ്ങൾ ഭാരപ്പെട്ടിരുന്ന ഒരാള്. പക്ഷെ ചില സമയങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട വ്യക്തി കണ്ണുകൾ അടയ്ക്കുന്നു, പെട്ടെന്ന് ചിരിച്ചു, എല്ലാ ഭാരവും ഒറ്റ മൊമെന്റി മാറി. എപ്പോഴാണെന്നറിയോ? കർത്താവിനെ കണ്ടുമുട്ടിയപ്പം. പ്രശ്നം മാറിയിട്ടില്ലെന്ന്, ആ വ്യക്തിയുടെ പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല. ഒരാഴ്ചയായിട്ട് ഉറക്കമില്ലാതിരിക്കുക, ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക, പക്ഷേ കർത്താവിനെ ഒന്ന് കണ്ടപ്പോൾ എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അവിടത്തേക്ക് അസാധ്യമല്ലെന്ന് കർത്താവിനെ ഒരു നിമിഷം വചനത്തിലൂടെ കണ്ടപ്പോൾ സകല ഭാരവും മാറി ഒരു വലിയ സന്തോഷം ഉള്ളിലേക്ക് വന്നു. ഒരാഴ്ചത്തെ പ്രശ്നം ഒരു മൊമെന്റ് കൊണ്ട് സോൾവ് ആയി. എപ്പോഴാണെന്നറിയോ? കർത്താവിനെ ഒരു മൊമെന്റ് കണ്ടപ്പം. എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ആശ്വാസം കിട്ടി, സന്തോഷം കിട്ടിയെന്ന്. പിന്നെ വാട്ട് ഇസ് ദ റീസൺ? എന്താ കാര്യം? കാര്യം മറ്റൊന്നുമില്ല, വചനത്തിലൂടെ കർത്താവിനെ കാണുമ്പോൾ നമ്മുടെ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് അങ്ങ് അലിഞ്ഞില്ലാതെ പോവുക. പിന്നെ അവർ പറഞ്ഞ വളരെ ഭയങ്കര പ്രാർത്ഥന, ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ദുഃഖമായെന്ന് പറഞ്ഞു. എന്താ റീസൺ അറിയാവോ? വീട്ടിൽ ചെന്നപ്പോ കർത്താവ് കൺമുമ്പിൽ നിന്ന് പോയി. അതുകൊണ്ട് യേശു ഡിസൈഡ് ചെയ്തു, ഞാൻ എന്റെ പിതാവിനെ, ഐ ഹാവ് സെറ്റ് ദ ലോർഡ് ബിഫോർ മൈ ഐസ് കണ്ടിന്യുവലി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഞാൻ പിതാവിനെ എന്റെ കൺമുമ്പിൽ കണ്ടു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ ജീവിതത്തിലെ ഭാരം, പ്രശ്നം, കാര്യങ്ങളെല്ലാം എപ്പോഴെന്നറിയോ? കർത്താവ് കൺമുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ടും വിഷമമായിട്ടും ഭാരമായിട്ടും ചിന്തകളൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ കർത്താവിനെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എന്നെ കാണുന്ന കർത്താവ്, എന്നെ മനസ്സിലാക്കുന്ന കർത്താവ്, എന്റെ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്ന കർത്താവ്, എനിക്ക് അനുകൂലമായിട്ട് അവൻ ഉണ്ടെന്ന് ഉണ്ട്. പിന്നെ മുതൽ എന്ത് ചെയ്യണമെന്നറിയോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇടയ്ക്ക് കർത്താവിനെ നോക്കിയാൽ മതി. എനിക്കും ഈ പ്രശ്നമുണ്ട്. എന്റെ മുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോയപ്പോഴും ഞാൻ ചില സമയത്ത് ആലോചിച്ചു, ചില സമയത്ത് പെട്ടെന്നൊരു വിഷമമൊക്കെ വരുന്നു. ഞാൻ നോക്കിയപ്പോ എന്നെ കാര്യം അറിയോ, കർത്താവിനെ കൺമുമ്പിൽ കണ്ടില്ല. അന്നിട്ടാ പ്രശ്നം വന്നേ. ഇസ് ഇറ്റ് ട്രൂ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? കർത്താവുമായിട്ട് വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള സഹോദരങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്, എനിക്കറിയാം. അതല്ലേ ശരിയല്ലേ? ഞാൻ പറഞ്ഞു ഭയങ്കര പ്രശ്നമായിരിക്കാം, അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാത്ത വലിയ പ്രശ്നമായിരിക്കാം. പക്ഷെ കർത്താവിനെ കൺമുമ്പിൽ കാണുമ്പം, അതാ പത്രോസിന് സംഭവിച്ചേ. പത്രോസ് കൺമുമ്പിൽ കണ്ടപ്പോ പത്രോസിന് ഉറക്കം വന്നു പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ തല പോയിരിക്കുക. പക്ഷെ കർത്താവിനെ കണ്ടേച്ച്, ആ സ്തോത്രം കർത്താവെ, ഞാൻ ഇച്ചിരി സമയം, നീ നമ്മൾ രണ്ടുപേരും ഉണർന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഇച്ചിരി സമയം ഉറങ്ങട്ടെ, നീ ഉണർന്നിരിക്കുകയാണല്ലോ, എന്താണല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് കിടന്നുറങ്ങി സ്വസ്ഥമായിട്ട്. എവിടെയാ സംഭവിക്കുന്ന അറിയാവോ? നോട്ടം നമ്മിലേക്ക് മാറുമ്പോഴാ, നമ്മുടെ ശക്തിയിലേക്ക്, നമ്മുടെ കഴിവിലേക്ക്, നമ്മുടെ റിസോഴ്സസിലേക്ക് നോക്കുമ്പോൾ സ്വരങ്ങളെ പല കാര്യങ്ങളും ഒരു പരാജയമാണ്. രണ്ടാമത് മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴും ഒരു പരാജയമാണ്. ഒരാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കാ, ആരും എൻ്റെ കൂടെ ഇല്ലെന്ന്. അതൊരു ബിലീവറാ, ദാറ്റ് ഈസ് ട്രൂ. ഞാൻ ഈ പ്രശ്നത്തിൽ ഒറ്റയ്ക്കാ, ആരും എന്റെ കൂടെ ഇല്ല. അത് ശരിയാ, ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ആരും എന്റെ കൂടെ ഇല്ലല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് തോന്നിയതെന്നറിയോ? എന്റെ കൂടെ ഒരു 100 പേര് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മുടെ ചുറ്റുപാടും ഒത്തിരി പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പക്ഷേ എങ്കിലും അതിന്റെ നടുവിൽ നമ്മൾ തിരിച്ചറിയും, ഞാൻ ഒറ്റയ്ക്കാ, ആരുമില്ല എന്നെ സഹായിക്കാൻ, കാരണം അവർക്കാർക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നോട്ടം കർത്താവെങ്കിലേക്ക് നോക്കണം. നോക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയും, ആരും കൂടെ ഇല്ലെങ്കിലും, കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്നറിയോ? രണ്ടു തരത്തിലുള്ള ആൾക്കാരാ ഉള്ളത്. ചിലർക്ക് മനസ്സുണ്ട്, അവർക്ക് കഴിവില്ല. ചിലർക്ക് കഴിവുണ്ട്, അവർക്ക് മനസ്സില്ല. ഇത് രണ്ടുമുള്ള ഒരേ ഒരാളെ ഉള്ളൂ, ആ ദേശി കർത്താവാണ്. അവന് മനസ്സുമുണ്ട്, അവന് കഴിവുമുണ്ട്. അതാ കർത്താവിന്റെ പ്രത്യേകത. കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കർത്താവ്, നിനക്ക് കഴിയുമെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. കർത്താവിന് കഴിയുകയും ചെയ്യും. അതാ കർത്താവിന്റെ പ്രത്യേകത. ഈ രണ്ടു കാര്യം ഒരുപോലുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് മാത്രമോ, യേശു കർത്താവ് മാത്രമോ? ബാക്കിയുള്ളവർക്ക് ഈ രണ്ട് കാറ്റഗറി പെടും. ചിലർക്ക് മനസ്സുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് കഴിവുണ്ട്, അന്നേരം മനസ്സില്ല. ഞാൻ പറഞ്ഞ സ്വരങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക്, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഒരുപക്ഷെ കുടുംബം കൂടെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാ. അങ്ങനെ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, കർത്താവിലേക്ക് ഒന്ന് നോക്ക്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏകനല്ല, നിങ്ങളെല്ലാം എന്നെ വിട്ടുവരികയും, എന്നാലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എൻ്റെ കൂടെയുണ്ട്. അതാ യേശുവിനെ അറിയാൻ പറ്റുന്ന ശിഷ്യന്മാരെല്ലാം വിട്ടുപോരിഞ്ഞ് പോകുന്നറിയാതെ ശിഷ്യന്മാരൊരു ബലമായിരുന്നു. നിങ്ങൾക്കറിയോ യേശുവിന്, യു നോ ദാറ്റ്, ശിഷ്യന്മാര് യേശുവിനൊരു ബലമായിരുന്നു. ഓ, അപ്പൊ നിങ്ങൾ വിചാരിക്കും യേശുവിന് എന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ഹി വാസ് എ മാൻ. യേശു ദൈവം മാത്രമല്ല, മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ. ശിഷ്യന്മാരെ യേശുവിന് ആവശ്യമായിരുന്നു, ശിഷ്യന്മാർ യേശുവിനൊരു ബലമായിരുന്നു. അപ്പോഴാ മനസ്സിലാക്കുന്നേ, കുറച്ചു നേരം എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കുറച്ചു നേരം എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? അവരുടെ മുൻപിൽ വെച്ച് വ്യാകുലപ്പെടാനായിട്ട് തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. സോ പ്ലീസ് കം ആൻഡ് ഹെൽപ് മീ. എന്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്ക. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ചില സമയത്ത് ആരെങ്കിലും ഒന്ന് കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന്. ദാറ്റ്സ് സെയിം തിങ്. അതാ ശിഷ്യന്മാർ യേശുവിന്റെ ഒരു ബലമായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളെക്കാൾ വലിയ വിശ്വാസ വീരന്മാരൊന്നും വേണമെന്നില്ലെന്നേ. വലിയ വിശ്വാസ വീരന്മാരൊന്നും വേണമെന്നില്ല, ബലഹീനരായവരാണെങ്കിലും കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ എന്തൊരു ബലമല്ലേ. യു നോ വാട്ട് ഹാപ്പൻഡ്? യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ കർത്താവിനെ എപ്പോഴും നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കണം. അത് വലിയൊരു ബലമാണെന്ന് ഞാൻ പറഞ്ഞേ. അത് വലിയ ധൈര്യമാ, ഒരു ഉറപ്പാ. ആരും ഇല്ലെങ്കിലും എന്നെ സഹായിക്കുന്ന എന്റെ കർത്താവുണ്ട്, എന്നെ സഹായിക്കുന്ന കർത്താവുണ്ട്. അതാ സന്തോഷത്തിന്റെ രഹസ്യം. രണ്ടാമത്തെ കാര്യം, ഈ കർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. യേശു പറഞ്ഞു, ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിപ്പീൻ. എവിടെ വാക്യം? ലേൺ ഫ്രം മീ എവിടെയാ? മത്തായി 11-ൽ. അധ്വാനിക്കുന്നവരും ഞാൻ ഭാരം ചുമക്കുന്നവരും പറഞ്ഞു, സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ബിക്കോസ് ഐ ആം ഹംബിൾ ആൻഡ് ലോലി, ലേൺ ഫ്രം മീ, എന്നിൽ നിന്ന് പഠിക്കുവീൻ. അവൻ കർത്താവിനെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവനിൽ നിന്ന് പഠിക്കാനായിട്ട്. പത്രോസ് പറഞ്ഞു, നാം അവന്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഹി ഹാഡ് സെറ്റ് ആൻ എക്സാമ്പിൾ സോ ദാറ്റ് ഹി വി മൈറ്റ് ഫോക്ക് ഇൻ ഹിസ് ഫുട്സ്റ്റെപ്സ്. അപ്പൊ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മൾ അവൻ ഒത്തിരി കാര്യം പഠിക്കും. എന്തൊക്കെ പഠിക്കും? ആദ്യം ഞാൻ വിശ്വസിക്കുന്ന അറിയോ എവിടെ പഠിച്ചു തുടങ്ങുന്നറിയോ? അവന്റെ താഴ്മയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവന്റെ താഴ്മ. താഴ്മ ഓടിക്കാനായിട്ട് ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ, വേറെ ആരിൽ നിന്നും പഠിച്ചാ പോക്കാ. യേശു മാത്രമാ, ഞാൻ താഴ്മയുള്ളവനാണെന്ന് ശ്രദ്ധിച്ച് കർത്താവിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. സ്നേഹം അവനിൽ നിന്ന് പഠിക്കും. വിശുദ്ധി എന്താണ് നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുന്നത്? വിശുദ്ധി എന്താണെന്ന്, സമർപ്പണം എന്താണെന്ന് കർത്താവിൽ നിന്ന് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് മൊത്തം പഠിക്കുന്നത് കർത്താവിൽ നിന്നാ. എന്തെങ്കിലും ദൈവിക സ്വഭാവങ്ങളുണ്ടോ അത് കർത്താവിൽ നിന്ന് പഠിക്കും. ഇനി കർത്താവിൽ നിന്ന് പഠിക്കാൻ മാത്രം പോരാ, എന്നറിയോ? കർത്താവിൽ നിന്ന് പഠിക്കുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാ. കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മൾ കാണുമ്പോൾ, കർത്താവിന്റെ സ്നേഹം കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചലഞ്ച് ഉണ്ടാകും. ദൈവമേ, യേശുവിനെ പോലെ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണേ. യേശുവിന്റെ സ്നേഹം പോലുള്ളൊരു സ്നേഹം എനിക്ക് വേണമേ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് യേശുവിന്റെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. അത് നമ്മൾ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യം. I have set the Lord before my eyes continually. കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിയിരിക്കുമ്പം നമ്മൾ എന്നെ കാണുന്നേ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ മനസ്സലിവ്. കാരണം വചനം പറയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ഇൻ ഹിം ഡെൽ ഓൾ ദ ഫുൾനെസ് ഓഫ് ദ ഗോഡ് ഹെഡ്. ദൈവത്തിന്റെ എല്ലാ പൂർണതയും അത് ദേഹരൂപമായി വസിക്കുന്നത് യേശുവിലാ. ദൈവത്തിന്റെ ഫുൾനെസ്, ദൈവത്തിന്റെ മുഴുവനും യേശുവിൽ വസിക്കുക. അതുകൊണ്ടാണ് യേശുവിനെ നോക്കാനായിട്ട്. ഇനി യേശു മാത്രമല്ല പറഞ്ഞ, പിതാവും കൂടെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. This is my beloved son, hear him. പഠിത്ത കാര്യം യേശുവിനെ നമ്മൾ നോക്കുന്നത് യേശുവിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ, പഠിക്കാൻ വേണ്ടിയിട്ടാ. അല്ലയോ കുമാരി, നോക്ക, കേൾക്ക, ചെവിചായ്ക്ക. സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നോക്കുക, കേൾക്കുക, ഹിയർ ഫ്രം ഹിം. കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കാണുമ്പോൾ ഉള്ള പ്രത്യേകത സഹോദരങ്ങളെ, ഓരോ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യം, കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പം കർത്താവിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കർത്താവ് നമ്മളോട് സംസാരിക്കും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, പോകേണ്ടുന്ന വഴി ഞാൻ നിന്നെ കാണിച്ചു തരും. ഐ വിൽ ഇൻസ്ട്രക്ട് യു. കർത്താവ് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും. അതിനെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കണ്ടേ. ഈ ശ്രദ്ധിച്ചു നോക്കിയിരുന്നാൽ എന്താണെന്നറിയോ, ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പം ഈ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേന് കണ്ടില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും, സീ ലുക്ക് കെയർഫുള്ളി, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ തന്നെയാണ് ചിന്ത മാറിപ്പോകത്തില്ലേ. സഹോദരിമാർ ഏറ്റവും വലിയ കംപ്ലൈന്റ് അതാ, ഭർത്താക്കന്മാരെ പകുതി കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കംപ്ലൈന്റ്. ഇടയ്ക്ക് കേട്ടോ, ആ ആ കേട്ടു കേട്ടു, എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് പകുതി കാര്യങ്ങൾ കേൾക്കുന്നില്ല. പലപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇതുപോലെ പകുതി കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇച്ചിരിയൊക്കെ കേൾക്കുന്നുണ്ട്, ശരിയാ, പക്ഷെ കർത്താവിനെ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കുമ്പം കർത്താവിൽ നമ്മളോട് പറയാനുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്നാ അറിയോ, നമ്മളുടെ ആഗ്രഹത്തിലേക്കും നമ്മളുടെ താല്പര്യങ്ങളിലേക്കും കർത്താവിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ താല്പര്യത്തിലേക്ക്, കർത്താവിന്റെ പ്ലാനിലേക്ക് നമ്മളെ വലിക്കണമെന്നുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ പിടിവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പറഞ്ഞത്, ഭയങ്കര സ്ട്രഗിളാണ് പറഞ്ഞത്, ഭയങ്കര സ്ട്രഗിളാണ്. എന്നെ ഈ സ്ട്രഗിൾ എന്നറിയോ, സ്ട്രഗിൾ ഇത്രയേ ഉള്ളൂ സ്ട്രഗിള്. കർത്താവ് നമ്മളെ കർത്താവിന്റെ പ്ലാനിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇങ്ങോട്ട് കർത്താവിനെ വലിക്കുക, സ്വസ്ഥതയില്ല. ഇത്രയും സ്ട്രഗിളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. സൗരങ്ങളെ, കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പം ഓരോ പ്രാവശ്യവും കർത്താവിന്റെ ഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തോണം. കാരണം നമ്മൾ നമ്മുടെ ഐഡിയാസിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെ, കർത്താവ് അതുകൊണ്ട് നീ ഇത് ചെയ്യണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാ, കർത്താവ് എനിക്ക് ആ 50,000 ജോലി കിട്ടിയിരുന്നെങ്കിൽ കർത്താവെ എത്ര നല്ലായിരുന്നു കർത്താവെ, അങ്ങനെയാണ് എനിക്ക് ആ ലോണും അടയ്ക്കായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ആ കടങ്ങളും വീട്ടായിരുന്നു. നമ്മളങ്ങനെ കർത്താവിനോട് പറഞ്ഞത്, നമ്മൾ ഭയങ്കര പ്രാർത്ഥന, കർത്താവ് 50,000 ആ ജോലി എനിക്ക് കിട്ടണേ 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 എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞെന്ന് അറിയോ, മോനെ എടാ 25,000 ജോലി മതിയടാ, ബാക്കി നീ എല്ലാം ആശ്രയിക്കാൻ പഠിക്കുക, നിനക്ക് മുഴുവൻ തന്നാ നീ എല്ലാം ആശ്രയിക്കാൻ, നീ നിന്റെ വഴിക്ക് പോകും. അപ്പൊ കർത്താവ് നമ്മളെ 25,000 തന്നിട്ട് ബാക്കി കർത്താവിൽ ആശ്രയിച്ചിട്ട് കർത്താവിനുള്ള വിശ്വാസം വർദ്ധിച്ചു വരാനും നമ്മളെ ചില കാര്യങ്ങളിൽ എന്നെ പഠിപ്പിക്കാനും കർത്താവ് ആഗ്രഹിക്കുമ്പോ ഇതാ പിടിവലി ഞാൻ പറഞ്ഞേ. കുറെ നാളെ പിടിച്ചു വരിക്കും, ഒരു വർഷം ജോലിയൊന്നും കിട്ടിയില്ല, 25,000 പോട്ട് 5 രൂപ പോലും ഇല്ല. അപ്പൊ നമ്മൾ പറയും, കർത്താവ് നിന്റെ എന്റെ ഹിതം പോലെ അല്ല, നിന്റെ ഹിതം പോലെ ആകട്ടെ. ടക്ക് അടുത്ത ദിവസം ജോലി കിട്ടും. നമ്മൾ സാക്ഷ്യം പറഞ്ഞു, ഒരു വർഷമായിട്ട് ഞാൻ കടന്നു നോക്കി, പക്ഷെ കഴിഞ്ഞ ദിവസം കർത്താവിന് ജോലിയൊന്നും വേറെ ഒന്നുമല്ല, ഒരു വർഷമായിട്ട് പിടിവലിയായിരുന്നു. അതാണ് ഈ സ്ട്രഗിൾ. എന്റെ ഹൃദയത്തിൽ രാവിലെ വന്ന ചിന്ത അതാ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കിടന്ന് ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പ്ലാൻസ് നമ്മൾ ഇമ്പോസ് ചെയ്യുക കർത്താവിലേക്ക്. കർത്താവ് ഇതുപോലെ നീ ചെയ്തു തരണം, ഇതാണ് എന്റെ പ്ലാൻ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആവും. കർത്താവ് പറഞ്ഞു, എടാ മോനെ കേക്കട, ഞാൻ ഐ ആം ഇറ്റേണൽ, നിന്നെപ്പോലെ ഒത്തിരി പേരെ ഞാൻ കണ്ടതാ, നിന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതാ, പക്ഷെ അവരുടെ പ്ലാനിൽ പോയിട്ട് അവർ തകർന്നുപോയി. അങ്ങനെ നീ തകർന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്, അവിടെ നീ എന്റെ പ്ലാനിലേക്ക് ഒന്ന് പോവാ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാം. ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. സ്വരങ്ങളെ, കർത്താവിന്റെ ഈ ശബ്ദത്തിനൊന്ന് ചെവി കൊടുക്കണം. അതിന്റെ റീസൺ, കാരണം എന്താ, സി നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ സ്വാർത്ഥതയും നമ്മുടേതായ താല്പര്യങ്ങളും നിറഞ്ഞു നിൽക്കുക. കർത്താവിന് നമ്മളെ ഇതിൽ നിന്നൊക്കെ ഒന്ന് വിടുവിക്കണം. വി ആർ ഫുൾ ഓഫ് സെൽഫ്. നമ്മൾ സ്വയത്താൽ നിറഞ്ഞിരിക്കുക. സുവിശേഷ വേലയിൽ പോലും ഈ പ്രശ്നമുണ്ട്. സുവിശേഷ വേലയിൽ പോലും ഞാൻ ജെസിപ്പൻ ലൂയിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജെസിപ്പൻ ലൂയിസ് ഒരു പ്രാവശ്യം കർത്താവിന് മുന്നിൽ സമർപ്പിച്ചു, പറഞ്ഞു കർത്താവ് ഞാൻ സമ്പൂർണ്ണമായിട്ട് കോൺസെക്രേറ്റ് ചെയ്യ. ഉടനെ കർത്താവ് പറഞ്ഞു, വാട്ട്, യു ഹാവ് കോൺസെക്രേറ്റഡ് ഫ്ലഷ്. ജഡത്തിലാ നീ സമർപ്പിച്ചിരിക്കുന്നത്, നിന്റേതായ പ്ലാനുകളിലൂടെ അതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എനിക്കതിനെ ബ്ലസ് ചെയ്യാൻ കഴിയത്തില്ല. സൗരങ്ങളെ ഞാൻ പറയട്ടെ, കർത്താവിലേക്ക് ഓരോ ദിവസവും നോക്കുമ്പോൾ, ഓരോ ദിവസവും കർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ, ദൈവഹിതത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അറിയോ, ഓ നമ്മുടെ പ്ലാൻ ഒന്ന് തെറ്റിയാൽ നമ്മളെ സന്തോഷമൊക്കെ പോകുന്നു. നോ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടന്നില്ലെങ്കിൽ സന്തോഷം പോകുന്നു നമ്മൾ ചിന്തിക്കുന്നത്. അതാ നമ്മുടെ തെറ്റിദ്ധാരണ. ദാറ്റ് ഈസ് ദ ഡിസെപ്ഷൻ. പിശാചിന്റെ ഏറ്റവും വലിയ വഞ്ചനയത. ആദമിനോട് ഹവ്വയോടും ദൈവം പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം, നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്, പറിച്ച് തിന്ന നാളി മരിക്കും. പിശാചി എന്ന് പറഞ്ഞു, മരിക്കുമെന്നോ? മരിക്കല്ല, ജീവിക്കാൻ പോവാ, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. പിശാചിന്റെ എക്കാലത്തെയും പ്ലാൻ ദൈവത്തിന്റെ പ്ലാനിന് സബ്മിറ്റ് ചെയ്യാതെ നമ്മുടെ പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാ. നമ്മുടെ പ്ലാനിടെ ഈ വാശി എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പൗലോസിന്റെ ജീവിതം ഞാനിത് കാണുന്നുണ്ട്. പൗലോസും ബർണബാസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. എന്താ, ജോൺ മാർക്ക് മർക്കോസിനെ സുവിശേഷതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, തീർത്തു പറഞ്ഞു പൗലോസ്. കാരണം കഴിഞ്ഞ രാജ്യ സുവിശേഷതയിലേക്ക് പോയപ്പോൾ ഉഴപ്പിയൻ ഇടയ്ക്ക് വെച്ച് പോകുന്നവനാ, അവനെയും കൊണ്ട് പോകത്തില്ല, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ നോക്കിയിരുന്നപ്പം പൗലോസിന് മനസ്സിലായി അത് ശരിയല്ലായിരുന്നത്. അതുകൊണ്ടാ പൗലോസ് പിന്നെ എഴുതിയത്, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് വരണം. എന്നാലും ചോദിക്കെ, ചില പ്രായമായി പോയി, ഡിസിഷനൊക്കെ എടുത്തു വന്നപ്പോഴത്തേന് ആദ്യം കൊണ്ടുവരുന്നെങ്കിൽ എന്തുമാത്രം പ്രയോജനം ഉണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്രമാത്രം ഡെഡിക്കേറ്റ് ഉള്ള ആളാണ് ജോൺ മാർക്ക്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് മർക്കോസ് വേറൊരു വഴിക്കൂടെ പ്രവർത്തിക്കുക, പൗലോസ് റെക്കഗ്നൈസ് ചെയ്തു. എന്താണെന്നറിയോ, കർത്താവിന് നോക്കി, കർത്താവ് പറഞ്ഞു, മോനെ നീ അവനെ ഇട്ടച്ച് പോയതല്ലേ, അവൻ എത്ര എഫക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നേ. ഉടനെ പറഞ്ഞു, കർത്താവെ സോറി കർത്താവെ, ഇനി ഞാൻ സെറ്റിൽ ചെയ്തേക്കും കാര്യങ്ങൾ. ഉടനെ എഴുത്തെഴുതി എഴുതെഴുതി പറഞ്ഞു, ആ മർക്കോസെ അവനിപ്പോ പ്രയോജനമുള്ളവനാ, അവനെ ഇങ്ങോട്ട് ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ പറഞ്ഞു, കർത്താവിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമെന്നാ പറഞ്ഞ്. ചില കാര്യങ്ങൾ തെറ്റായി പോയി നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമ്മൾ തിരുത്താൻ തുടങ്ങും. ഞാൻ പറഞ്ഞു, നമ്മുടെ പദ്ധതിയിലേക്ക് കർത്താവിനെ വലിക്കരുത്, കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തോണം, ഏൽപ്പിച്ചു കൊടുത്തോണം. മനുഷ്യരായതുകൊണ്ട് ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന നിലയിൽ ഒരു ഇഷ്ടമുണ്ട് നമുക്ക് പ്രത്യേകിച്ചുണ്ട്. കാരണം ഈ ആദാമിന് ജനിച്ചുകൊണ്ടൊരു കുഴപ്പമാണെന്ന് അറിയോ, പാപം ചെയ്ത് വീണ് പോയതുകൊണ്ട് മൊത്തം കറങ്ങിപ്പോയ സൗരങ്ങളെ. നിങ്ങൾ അത് അവിടെ പോലെ നിങ്ങൾ അറിയേണ്ട. അതാ ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഈ ഭാഗം ഒത്തിരി കാര്യം കാണുന്നുണ്ടല്ലോ. എന്താ കാര്യം, അവിടെ മുതൽ നമ്മൾ തിരിച്ചറിയണം, മനുഷ്യന് വീഴ്ച സംഭവിച്ചപ്പോൾ അവന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിപ്പോയി. അതുവരെ ഓടിച്ചെന്നിരുന്ന ആദാം ഇപ്പൊ ഓടി ഒളിക്കുക. യുനോ വാട്ട് ഈസ് ദ റീസൺ, അവന്റെ സ്ട്രക്ചർ മാറിപ്പോയി. അതുമാത്രമല്ല, ഭൂമി മാറിപ്പോയി. ഫലങ്ങൾ മാത്രം പുറപ്പെടിച്ചുകൊണ്ടിരുന്ന ഭൂമി മുള്ളും പറക്കാരിയും മുളപ്പിക്കാൻ തുടങ്ങി. ബന്ധങ്ങൾ മാറിപ്പോയി. അങ്ങനെ വീണ് പോയാലോ നമ്മൾ ജീവിക്കുന്നേ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഉള്ളിലുള്ളത്. എപ്പോഴാ തുടങ്ങിയെന്നറിയോ, രക്ഷിക്കപ്പെട്ടപ്പോഴാ ദൈവഹിതത്തിന് സമർപ്പിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു തീരുമാനം ആദ്യം വന്നത്. ഇപ്പൊ കുറെ പിടിവിലേക്കാണെങ്കിൽ അവസാനം നമ്മൾ തന്നെ പറയും, കർത്താവേ. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചു. അപ്പം അദ്ദേഹം എന്നാ പറയായിരുന്നു, പിന്നെ ഒരു 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 സഹോദരി എന്നോട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണ്ടേ? അതല്ല, ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കർത്താവേ യോനായെ കൊണ്ടുവന്ന പോലെയാണെങ്കിലും ഞങ്ങളെ കൊണ്ടുവരണം, നിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോവാൻ ഞങ്ങളെ കൈവിട്ട് കളയരുത്. ഓ, അതൊരു ഗോഡ്ലി ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പറയുന്ന കർത്താവ് യോനയെ കൊണ്ടുവന്നില്ല, കൊണ്ടുവരണ്ട, ഫ്ലൈറ്റ് എല്ലാം കയറ്റി വിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ആ സൗകര്യം പറഞ്ഞു, കർത്താവ് യോന എന്തോ എന്തോ പാടാവട്ടെ, ആലോചിക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ഗതികേട ഒരു മീനിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ. മീൻ വെട്ടുന്ന അമ്മച്ചിമാർ, ഇപ്പം നിങ്ങളാരും മീൻ വെട്ടുന്നില്ല, നാട്ടിലുള്ളവരെ വെട്ടുന്നുള്ളൂ. ചെകിളയും ഈളയും അതും ഇതും ഇതിന്റെ അകത്ത് കിടക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഒറ്റ പ്രാർത്ഥനയിൽ കർത്താവേ വിടുവിക്കണേ വിടുവിക്കണേ, തെറ്റിപ്പോയി തെറ്റിപ്പോയി. അവസാനം മാനസാന്തരപ്പെട്ടപ്പോൾ മീൻ ഒരൊറ്റ തുപ്പു തുപ്പി. ഒരാൾ പറഞ്ഞു, നാല് കർണം പറഞ്ഞ് യോന എന്ത് ചെയ്തു? നിനവയുടെ തീരത്ത് വന്ന് കൈയെല്ലാം കാലിന് തൊലിയെല്ലാം പോയി എന്ന് പറഞ്ഞ് കർത്താവെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ കയ്യലും കാലിലും തൊലി പോകാനുള്ള ഗതികേട് വരുത്തരുത്. അതിന് മുൻപ് പറഞ്ഞോണം, കർത്താവേ എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ മതി. ഞാൻ ഈ സുവിശേഷവേലയെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ ഒരു സമർപ്പണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞരങ്ങുക, സ്ട്രഗിള, നമ്മൾ പറഞ്ഞ സ്ട്രഗിളിങ്, ഞാൻ സ്ട്രഗിൾ ചെയ്യുക. വൈ വി ആർ സ്ട്രഗിളിങ്? ബിക്കോസ് വി ആർ നോട്ട് ഇൻ ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തീരുമാനത്തിൽ, ദൈവത്തിന്റെ കാര്യങ്ങളിലല്ല നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തികഞ്ഞ സ്വസ്ഥതയിലേക്ക് വരും. എപ്പോൾ ദൈവഹിതത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു, ഭയങ്കര സന്തോഷമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ഒരു സഹോദരനെ കണ്ടു, അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഈ ഫേസ്ബുക്കിൽ നിന്ന് മാറണം, ഫേസ്ബുക്കിൽ നിന്ന് മാറണമെന്ന് ഇങ്ങനെ കുറച്ച് നാളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ അത് പോയി ഇത് ചെയ്തു, ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, 3 മാസത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു കയറിയാൽ വീണ്ടും ഇത് ആക്ടിവേറ്റഡ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് വീണ്ടും ഭയങ്കര ടെംപ്റ്റേഷൻ തോന്നി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പോയി അതിന്റെ അകത്ത് കയറി, പിന്നെ ഇത് വിടാൻ പറ്റുന്നില്ല. പുള്ളി അത് വലിയ പാപവും തെറ്റൊന്നും ആയതുകൊണ്ടൊന്നും അല്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്തോ എന്റെ ഹൃദയത്തോട് അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഇടപെട്ടുകൊണ്ടിരുന്നു, ഫേസ്ബുക്കിൽ നിന്ന് മാറണം ഫേസ്ബുക്കിൽ നിന്ന് മാറണം. പക്ഷെ പുള്ളി പറഞ്ഞതല്ല, അതിനുശേഷം എനിക്ക് മനസ്സിലായി ദൈവഹൃദയത്തിലല്ല ഞാനിപ്പം, ഞാൻ പോയി പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു. പുള്ളി പറയാണ്, വേറൊന്നുമല്ല എനിക്ക് കിട്ടിയത്, ഒരു വലിയ സമാധാനം എൻ്റെ ഉള്ളിലുണ്ടായി. കാരണം ദൈവഹിതം ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ, ദൈവഹിതം ചെയ്യുന്നതിന്റെ പ്രത്യേകത സമാധാനമാണ് ഹൃദയത്തില്. ദൈവഹിതം ചെയ്യാൻ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത വലിയ സമാധാനം. നിങ്ങൾ യേശുവിനെ നോക്കുക, ഗെത്സെമനെ പ്രാർത്ഥിച്ചു വരുന്ന യേശുവിനെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേന യേശുവിനെ. യെസ്, ഐ ആം ഹീ. ഇത് പറയുകയും പടയാളികളെല്ലാം കൊണ്ട് എടുത്തടിച്ച് താഴെ വീണു. ആ പട അങ്ങനെ ഒറ്റ സ്ലൈനിങ് ആണ് നടന്നിട്ടുള്ളത്. ദൈവഹിതത്തിന് സമർപ്പിച്ച യേശുവിനെ നിങ്ങൾ കണ്ടോ? എത്ര സമാധാനം ആ മുഖത്ത്! ഭാരമുള്ള കുരിശും വഹിച്ചുകൊണ്ട് യേശു പോവുക, അപ്പോഴാണ് കുറെ സ്ത്രീകൾ നെഞ്ചത്തടിയുക. സ്ത്രീകൾ പിന്നെ കരച്ചിലാണല്ലോ മൊത്തത്തിൽ. കഥ പറഞ്ഞ് നിർത്ത് 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 കരച്ചിൽ നിർത്ത്. എന്തിനാ കരച്ചില്? ഞാൻ എന്റെ ഒരു വേർഷനെ പറഞ്ഞെന്നുള്ളു കേട്ടോ, എന്നെ ചൊല്ലിക്കരയണ്ട കേട്ടോ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി. കർത്താവിന് മനസ്സിലായി, നമ്പര് കരച്ചില്ല. എന്റെ കർത്താവ് നിനക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ. കർത്താവ് പറഞ്ഞു, എന്റെ കാര്യമൊന്നും പേടിക്കണ്ട, ഞാൻ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് എന്റെ പിതാവിന്റെ കരങ്ങളിലാണ് ഞാൻ. എന്റെ പിതാവ് തന്ന പാനപാത്രമാണ്, അതുകൊണ്ട് ഞാൻ ജയാളിയായിട്ട് പോകാൻ പോവാ. എന്റെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുക. പിതാവിന്റെ ഹിതം ചെയ്യാൻ വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുക, അതെനിക്ക് സന്തോഷമാ, എനിക്ക് സമാധാനമാ, എനിക്ക് ജോയിയാ. പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാം കേട്ടോ, എന്തിനാ? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ, നിങ്ങളും നിങ്ങളുടെ മക്കളും ദൈവഹിതം ചെയ്ത് ആ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രവേശിക്കണം. ഞാൻ അവസാനിപ്പിക്കുക പറഞ്ഞത്, ഒന്ന്, കർത്താവിനെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സഹായിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്റെ കൂടെ നിൽക്കാൻ ഒരു കർത്താവുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. എത്രത്തോളം കർത്താവിനെ നമ്മൾ നോക്കുന്നു അത്രത്തോളം കർത്താവിന്റെ സ്നേഹം കണ്ടപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത്. എന്താണെന്നറിയോ, എനിക്ക് യേശുവിനെ പോലെ സ്നേഹിക്കണം. അതിന്റെ 5 അയലോക്കത്ത് ചെന്നിട്ടില്ല കേട്ടോ, 5 അയലോക്കത്ത് ചെന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമുണ്ട് യേശുവിനെ പോലെ സ്നേഹിക്കാനായിട്ട്. ദൈവമേ കൃപ തരണേ, കൃപ തരണേ. കർത്താവ് ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത്, യേശുവിനെ നോക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ അവിടെ നിന്ന് വരും. ഞാൻ നിന്നെ ഉപദേശിച്ച് പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഹിതം മാറി കർത്താവിന്റെ ഹിതത്തിലേക്ക് പൂർണ്ണമായി നമ്മൾ ഏൽപ്പിച്ചോളും.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്